SBS live streams and podcasts are supported by advertising.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organisation a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. ഓസ്ട്രേലിയ പോയ വാരത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. സംഭവ ബഹുലമായ ഒരാഴ്ചയാണ് കടന്നുപോകുന്നത്. വിലക്കയറ്റം എല്ലാവരുടെയും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. മാനസികാരോഗ്യത്തെയും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ബാധിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണത്തിൽ 54% വർധനവുണ്ടായിട്ടുണ്ടെന്ന ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷന്റെ റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തുവന്നിരുന്നു. മോർഗേജ് ഹാർഡ്ഷിപ്പ് അപേക്ഷകളുടെ എണ്ണത്തിലാണ് ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്. മോർഗേജ് ഹാർഡ്ഷിപ്പ് അപേക്ഷകൾ എന്ന് പറഞ്ഞാൽ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ബാങ്കുകളെ സമീപിച്ച് അപേക്ഷ നൽകാൻ സാധിക്കും. ഇത് ലോൺ എടുക്കുന്നവരുടെ നിയമപരമായ ഒരു അവകാശമാണ്. ഇത്തരം അപേക്ഷകളിൽ 2023 അവസാന 3 മാസങ്ങളെ അപേക്ഷിച്ച് മുൻകാലയളവിനേക്കാൾ 54% വർധനവുണ്ടായെന്ന് ഏസിക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഉയർന്ന പലിശ നിരക്ക്, കുതിച്ചുയർന്ന വീട്ടുവാടക, ജീവിത ചെലവിലെ വർധനവ് എന്നിവയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാൻ കാരണം. റിപ്പോർട്ടിലെ ഗൗരവമുള്ള മറ്റൊരു കാര്യം, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഉപഭോക്താക്കളെ സഹായിക്കാൻ ബാങ്കുകൾ ഉചിതമായ നടപടികൾ എടുക്കുന്നില്ല എന്നതാണ്. നിയമപരമായി ചെയ്യേണ്ട നടപടിക്രമങ്ങൾ ബാങ്കുകൾ പാലിക്കുന്നില്ലെന്ന് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്കുകളുടെ ഹാർഡ്ഷിപ്പ് പ്രോഗ്രാമുകളുടെ നടപടിക്രമങ്ങൾ സങ്കീർണത നിറഞ്ഞതായതിനാൽ ഈ അപേക്ഷ നൽകുന്നവരിൽ 1/3 പേരും അപേക്ഷകൾ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണ്. ഹാർഡ്ഷിപ്പ് പദ്ധതികളിൽ സങ്കീർണമായ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എസി കമ്മീഷണർ അലൻ കിർക്കലാൻഡിന്റെ വാക്കുകളിലേക്ക്.
ASIC will be following up with the lenders that we've looked at in this review, asking them to tell us how they're responding to our findings, and we'll be monitoring how they respond, because it's clear that the community expect banks and lenders to do better.
$450 million ചെലവ് വരുന്ന രണ്ട് പുതിയ വിമാനങ്ങൾ വാങ്ങുവാൻ ഓസ്ട്രേലിയൻ സർക്കാർ തീരുമാനിച്ചു എന്ന വാർത്തയും ഈ ആഴ്ച വന്നിരുന്നു. പ്രമുഖ നേതാക്കൾ, രാജ്യത്തേക്ക് എത്തുന്ന അതിഥികൾ എന്നിവർക്കായാണ് സർക്കാർ ഈ വിമാനങ്ങൾ വാങ്ങുന്നത്. നിലവിൽ ഉപയോഗിക്കുന്ന റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സിന്റെ 2 വിമാനങ്ങളുടെ പാട്ടക്കാലാവധി ഈ വർഷം അവസാനിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി സേവനത്തിലുള്ള ബോയിംഗ് ബിസിനസ് ജെറ്റുകൾ മാറ്റിയാണ് സർക്കാർ പുതിയ വിമാനങ്ങൾ കരസ്ഥമാക്കുന്നത്. പാട്ടക്കരാർ പുതുക്കുന്നതിന് പകരം ഈ വർഷം അവസാനത്തോടെ 2 പുതിയ വിമാനങ്ങൾ വാങ്ങുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിമാനങ്ങൾ മാറ്റാൻ തീരുമാനമെടുത്തത് മുൻ ലിബറൽ സർക്കാരാണെന്നും ഈ പുതിയ ഇടപാടിൽ രാജ്യത്തിന് മികച്ച മൂല്യം ഉറപ്പാക്കുക മാത്രമാണ് ലേബർ സർക്കാർ ചെയ്യുന്നത് എന്നുമാണ് അൽബനീസി സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം. ഓസ്ട്രേലിയയുടെ പുതിയ ബാറ്ററി നയവും ഈ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. വരും വർഷങ്ങളിൽ ഓസ്ട്രേലിയ രാജ്യാന്തര വിപണിയിൽ മുൻനിരയിലെത്തിക്കാൻ പുതിയ ബാറ്ററി നയം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പറഞ്ഞു. പ്രാദേശിക ബാറ്ററി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് സർക്കാർ $500 billion അധികം നിക്ഷേപമാണ് നടത്തുന്നത്. ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ രാജ്യാന്തര വിപണിയിൽ ബാറ്ററികളുടെ ആവശ്യം 4 ഇരട്ടിയായി ഉയരുമെന്നാണ് കണക്ക്. പുതിയ ബാറ്ററി നയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി വിശദീകരിച്ചിരുന്നു. നമുക്കതൊന്ന് കേൾക്കാം.
Our national battery strategy will focus on 4 areas: stationary storage, on upgrading raw materials into processed battery components, on how we build more safer and secure batteries connected to the grid, and building batteries for our transport manufacturing industry. Now, all of that is important, and today, as part of this strategy, we have $540 million.
ടെമ്പററി ഗ്രാജുവേറ്റ് വിസയുടെ പ്രായപരിധി കുറയ്ക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം മുന്നാഴ്ചകളിൽ പുറത്തുവന്നത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതായാലും ഈ വിസയുടെ പ്രായപരിധി കുറയ്ക്കുന്നത് ഭാവി അനിശ്ചിതത്വത്തിലാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി ഗവേഷക വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഇവർ ഈ ആഴ്ച കാരണം അവരുടെ ജീവിതം പ്രതിസന്ധിയിലാവുകയാണ്. പി എച്ച് ഡി ചെയ്യണമെങ്കിൽ തന്നെ മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് ജോലിയും ചെയ്തിട്ടാണ് പലരും പി എച്ച് ഡിക്ക് എത്തുന്നത്. അപ്പോഴേക്കും പ്രായം ഒരു വലിയ ഘടകമായി മാറുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പി എച്ച് ഡി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. ജൂലൈ 1 മുതലാണ് 485 വിസയുടെ പ്രായപരിധി 50-ൽ നിന്നും 35 മാറ്റുന്നത്. അതായത് പഠനം കഴിഞ്ഞുള്ള സ്റ്റേ ബാക്കാണ് ഈ 485 വിസ എന്ന് പറയുന്നത്. 35 വയസ്സിൽ കൂടുതലുള്ളവർക്ക് സ്റ്റേ ബാക്ക് വിസ ഓസ്ട്രേലിയ ജൂലൈ 1 മുതൽ നൽകില്ല. ഹോങ്കോങ്, ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ളവർക്ക് ഈ പുതിയ നിയമം ബാധകമല്ല. ഓസ്ട്രേലിയയിൽ കെമിസ്ട്രിയിൽ പി എച്ച് ഡി ചെയ്യുന്ന ഇറാനിൽ നിന്നുള്ള മറിയം ടെഹ്രിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം.
Seems like a change rule in the middle of the games, and it's not about just about for me. My 10-year-old son attending in primary school faces the prospect of having to leave educational system in Australia and readjusting to a new educational system maybe in the future.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം അപകടത്തിൽ പെട്ടു എന്നുള്ളതായിരുന്നു. ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പറക്കുകയായിരുന്ന വിമാനം ആകാശ ചുഴിയിൽ പെട്ടതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. 12 ഓസ്ട്രേലിയക്കാർ ഈ അപകടത്തിനെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുകയാണ്. ഇവർ ബാങ്കോക്കിലാണ് ഉള്ളത്. ഏതായാലും 211 യാത്രക്കാരും 18 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 56 ഓസ്ട്രേലിയക്കാർ മൊത്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്നു. ഇതിൽ 12 ഓസ്ട്രേലിയക്കാരാണ് ആശുപത്രിയിൽ തുടരുന്നത്. അപകടത്തെ തുടർന്ന് ബാങ്കോക്കിൽ വിമാനം അടിയന്തരമായി ഇറക്കുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്ന ചിലരെ ഓസ്ട്രേലിയയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിദേശകാര്യവകുപ്പ് മന്ത്രി പെന്നി വോങ്ങിന്റെ വാക്കുകളിലേക്ക്.
Such a distressing situation. Also to all passengers, particularly those who are Australian who are injured in what sounds like a terrifying event.
വിക്ടോറിയയിലെ 2 ഫാമുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു എന്ന വാർത്തയും ഈ ആഴ്ച പുറത്തു വന്നിരുന്നു. ഒരേ മാനേജ്മെന്റിന്റെ തന്നെ കീഴിലുള്ളതാണ് 2 ഫാമുകളും. മെറിഡിത് മുട്ട ഫാമിൽ വൈറസ് ബാധിച്ച് കോഴികൾ ചത്തതിനെ തുടർന്ന് 400,000 കോഴികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയാണ്. ജിലോങ്ങിന് സമീപത്തുള്ള മറ്റൊരു ഫാമിലാണ് ആദ്യം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പിന്നീട് ഇതേ മാനേജ്മെന്റ് കീഴിലുള്ള 2 ഫാനിലും ഫാമിലും ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ H7N3 സ്ഥിരീകരിക്കുകയായിരുന്നു. ഒരേ മാനേജ്മെന്റ് ആയതിനാൽ തന്നെ 2 സ്റ്റാഫുകളും മെഷീനറിയും എല്ലാം പങ്കിട്ട് ഉപയോഗിക്കുന്ന 2 ഇവയിലാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പസഫിക് മേഖലയിലെ ഫ്രഞ്ച് കോളനിയായ ന്യൂ കാലിഡോണിയയിൽ നിന്ന് ഓസ്ട്രേലിയക്കാർ തിരികെ എത്തി തുടങ്ങിയത് ഈ ആഴ്ചയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ആഭ്യന്തര കലഹം രൂക്ഷമായ ന്യൂ കാലിഡോണിയയിൽ 300+ ഓസ്ട്രേലിയൻ പൗരന്മാർ കുടുങ്ങിയെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഫ്രഞ്ച് സർക്കാരുമായി ബന്ധപ്പെട്ടാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കുന്നത്. ഫ്രാൻസിന്റെ കോളനിയാണ് ന്യൂ കാലിഡോണിയ. ന്യൂ കാലിഡോണിയൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് പാർലമെന്റിൽ ഒരു ബിൽ കഴിഞ്ഞ ആഴ്ചകളിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ ദ്വീപരാഷ്ട്രത്തിൽ രൂക്ഷമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 6 കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 300+ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് തന്നെ നേരിട്ട് ദ്വീപിലെത്തി ചർച്ചകൾക്ക് മുൻകൈ എടുക്കുകയാണ്. നൌമിയയിൽ നിന്നും കഴിഞ്ഞ ദിവസം തിരികെയെത്തിയ എം ആ ഫെൻസിന്റെയും കോക്കോ ജോൺസന്റെയും വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം.
We just heard that there had been some riots and demonstrations and it got quite violent. But we were told that we were safe where we were at our hotel, but not to leave. There was a curfew at 6 p.m.
Yeah, we had a little ocean view of our room, and we just kept seeing helicopters and all this stuff flying past us every like hour.
പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഓസ്ട്രേലിയ പോയ വാരത്തിലൂടെ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.